2020 ആഗസ്റ്റ് 10 തിങ്കളാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ സിനിമാ പേജിൽ നിന്ന്. എല്ലാ പണിക്കും ഞാൻ പോയിട്ടുണ്ട്. ധർമ്മജൻ ഒരു കരപറ്റി കാണാത്തതിലായിരുന്നു അവസാന നാളുകളിൽ അച്ഛന്റെ സങ്കടം. താനൊരു കരപറ്റി കഴിഞ്ഞപ്പോൾ അത് കാണാൻ അച്ഛനില്ലാതെ പോയതാണ് ഇപ്പോൾ ധർമ്മജന്റെ സങ്കടം. ചിരിയും കണ്ണീരും നിറഞ്ഞ ജീവിതകഥ ധർമ്മജൻ പറയുന്നു. ധർമ്മജനുമായി എസ് സനൽകുമാർ തയ്യാറാക്കിയ അഭിമുഖം. ധർമ്മജൻ എന്ന പേര് പണ്ട് ധർമ്മജന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. മുളവുകാട് LP സ്കൂളിലും ഹിദായത്തുൽ ഇസ്ലാം സ്കൂളിലുമൊക്കെ പഠിക്കുമ്പോൾ ഒപ്പം പഠിച്ചിരുന്നവർ ദിലീപ്, സലിം, ബിജു, രാജു തുടങ്ങിയ സ്റ്റൈലിൻ പേരുകളുമായി വിലസുമ്പോൾ ധർമ്മജൻ മാത്രം സ്വന്തം പേരുദോഷമോർത്ത് സങ്കടപ്പെട്ടു. എന്ത് പേരാച്ച എനിക്ക് കിട്ടുകയെന്ന് ചോദിച്ച് കൊച്ചു ധർമ്മജൻ അച്ഛനോട് പലപ്പോഴും വഴക്കിടുമായിരുന്നു. നിന്റെ പേര് നിനക്കിഷ്ടപ്പെടുന്ന ഒരു കാലം വരും, നീ നോക്കിക്കോ. ആത്മവിശ്വാസത്തോടെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ അന്ന് പക്ഷേ ധർമ്മജൻ വിശ്വസിച്ചില്ല. ധർമ്മം ജയിക്കുന്നവനാണ് ധർമ്മജനെന്നോ മറ്റോ തന്റെ പേരിന് അച്ഛൻ പറഞ്ഞ അർത്ഥം അന്ന് ധർമ്മജന് മനസ്സിലായതുമില്ല. കൃഷിക്കാരനായിരുന്നു ധർമ്മജന്റെ അച്ഛൻ കുമാരൻ. ധർമ്മജനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. പിന്നീട് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ജോലി ശരിയായിട്ടും ധർമ്മജൻ പോയില്ല. ചേട്ടൻ ബാബുവിന് സർക്കാർ ജോലി കിട്ടിയപ്പോഴും ധർമ്മജനെ സർക്കാർ ജോലിക്കാരനാക്കണമെന്ന മോഹം അച്ഛൻ ഉപേക്ഷിച്ചില്ല. അവസാന നാളുകളിൽ ധർമ്മജൻ ഒരു കരപറ്റി കാണാത്തതിലായിരുന്നു അച്ഛന് സങ്കടം. താനൊരു കരപറ്റി കഴിഞ്ഞപ്പോൾ അത് കാണാൻ അച്ഛനില്ലാതെ പോയതാണ് ഇപ്പോൾ ധർമ്മജന്റെ സങ്കടം. അച്ഛനിട്ട പേര് ഇപ്പോഴെനിക്ക് വലിയ ഇഷ്ടമാണ്. മറ്റാർക്കുമില്ലാത്തൊരു പേര്, അതാവാം എന്റെ വിജയങ്ങൾക്കൊരു കാരണം, ധർമ്മജൻ പറയുന്നു. കുട്ടിക്കാലത്ത് ജീവിതക്ലേശങ്ങൾ ഒരുപാടുണ്ടായിരുന്നെങ്കിലും അച്ഛന് കൃഷ്ണപ്പണിയായിരുന്നതുകൊണ്ട് ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ലെന്ന് ധർമ്മജൻ. വെള്ളയും നീലയുമായിരുന്നു സ്കൂളിലെ യൂണിഫോം. ഷർട്ട് തയ്ച്ചപ്പോൾ തയ്യൽക്കാരനോട് ഷർട്ടിന്റെ പോക്കറ്റിൽ ഒരു ഡിസൈൻ കൂടി വേണമെന്ന് പറഞ്ഞത് ഞാനാണ്. അത് പക്ഷേ പാരയായി. ആ ഡിസൈൻ കാരണം ഒരു ജോഡി യൂണിഫോം മാത്രമേ എനിക്കുള്ളൂവെന്ന് കൂട്ടുകാർക്കെല്ലാം മനസ്സിലായി. യൂണിഫോം അല്ലാതെ ആകെ ഉണ്ടായിരുന്നത് ഒരു കളർ ഷർട്ടാണ്. ജീവിത ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും കരകയറാനായിട്ടായിരിക്കണം അച്ഛൻ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥനായി കാണാൻ ആഗ്രഹിച്ചതെന്ന് ധർമ്മജൻ ഇപ്പോഴറിയാം. 12 വർഷമായി അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. കൂട്ടുകാരായ സലീമിനും യാസുമിനും ഒപ്പം സ്കൂളിൽ പഠിക്കുമ്പോഴേ തല്ലിക്കൂട്ട് മിമിക്രി ചെയ്തു തുടങ്ങിയിരുന്നുവെന്ന് ധർമ്മജൻ ഓർമ്മിക്കുന്നു. മകൻ മിമിക്രി കളിച്ച് നടന്ന് ജീവിതം പാഴാക്കുന്നു എന്നായിരുന്നു അച്ഛന്റെ സങ്കടം. സ്കൂൾ വിട്ട ശേഷം കുറച്ച് കൂട്ടുകാരെ കൂട്ടി മിമിക്രി വിപുലീകരിച്ചു. കൊച്ചിൻ സരിഗ എന്ന പേരിലൊരു ട്രൂപ്പുണ്ടാക്കി. ധർമ്മജന്റെ നാടായ മുളവുകാട് പഞ്ചായത്തിലെ ബോൾഗാട്ടിയിൽ അന്നത്തെ ഏറ്റവും പ്രശസ്തനായ മിമിക്രി ആർട്ടിസ്റ്റ് സുബ്രഹ്മണ്യൻ ബോൾഗാട്ടിയായിരുന്നു. കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സുബ്രഹ്മണ്യൻ. കൊച്ചിൻ സരിഗയുടെ മിമിക്രി കണ്ടിട്ട് സുബ്രഹ്മണ്യൻ എന്നെ അദ്ദേഹത്തിന്റെ വലിയ ട്രൂപ്പിലേക്ക് വിളിച്ചു. പാഷാനും ഷാജിയുടെ ചേട്ടനും ഇപ്പോഴത്തെ സംവിധായകൻ ജയരാജ് വിജയും കൊല്ലം സിറാജുമൊക്കെ ഉണ്ടായിരുന്നു ആ ട്രൂപ്പിൽ. ഒരു വർഷം അവിടെ കളിച്ചു. അതിനുശേഷമാണ് മറ്റൊരു മേഖലയിലേക്ക് തിരിഞ്ഞത്. കോമഡി കാസറ്റുകളുടെ കാലമായിരുന്നു അത്. അല്പസ്വല്പം കോമഡി എഴുതുമായിരുന്നു. അന്നത്തെ സൂപ്പർ ഹിറ്റ് കോമഡി റൈറ്ററായിരുന്നു തോമസ് തോപ്പിൽക്കുടി. അദ്ദേഹത്തിന് ശിഷ്യനായി പാരഡി പാട്ടുകളും കോമഡിയുമൊക്കെയായി 10 വർഷം കൂടെ കൂടി. ഒരു മുഴുനീള കാസറ്റിനുള്ള സ്ക്രിപ്റ്റുമായിട്ടാണ് ഞാൻ തോമസ് തോപ്പിൽക്കുടിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. ചുരുക്കി പറഞ്ഞാൽ പേരും പ്രശസ്തിയുമില്ലാത്ത ഗോസ്റ്റ് റൈറ്റർ. കാശൊന്നും കാര്യമായി കിട്ടിയിരുന്നില്ലെങ്കിലും അച്ഛനും ചേട്ടനും ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞില്ല. അവർ എന്നെ നോക്കി. അവരുടെ സമ്പാദ്യത്തിൽ ഞാൻ കഴിഞ്ഞുകൂടി. അച്ഛൻ മരിച്ചതോടെ കാര്യങ്ങൾ അവതാളത്തിലായി. ഞാൻ പണിക്ക് പോകേണ്ട സ്ഥിതി വന്നു. അപ്പോഴേക്കും സർക്കാർ ജോലി എന്ന സ്വപ്നം അപ്രാപ്യമായി കഴിഞ്ഞിരുന്നു. എന്ത് ചെയ്യണമെന്ന അങ്കലാപ്പിലായിരുന്നു ഞാൻ. കൃഷിയൊക്കെ നശിച്ചു തുടങ്ങിയിരുന്നു. പാടങ്ങൾ ചതുപ്പ് നിലങ്ങളായി. പണ്ട് തൊട്ടപ്പുറത്തെ എറണാകുളം നഗരത്തിലേക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു രോഗിയെ അസമയത്ത് എത്തിക്കണമെങ്കിൽ വഞ്ചിയെ ആശ്രയിക്കണമായിരുന്നു. രാത്രി വൈകിയാൽ പിന്നെ ബോട്ട് സർവീസ് ഇല്ല. അക്കരെ എത്തും മുമ്പ് വഞ്ചിയിൽ വെച്ച് തന്നെ മരിച്ചവരുണ്ട്, പ്രസവിച്ചവരുണ്ട്. വൈദ്യസഹായം നൽകാനുള്ള സൗകര്യങ്ങളൊന്നും ഞങ്ങളുടെ ദ്വീപിൽ ഉണ്ടായിരുന്നില്ല. എറണാകുളം വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ജീവിതം മുരടിച്ചു. 3 ദ്വീപുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഗോശ്രീ പാലം വന്നപ്പോഴാണ് ഞങ്ങളുടെ ദുരിതങ്ങൾക്ക് ഒരറുതി വന്നത്. പാലം വരുന്നതിന് മുൻപ് തിരുവനന്തപുരത്തൊക്കെ മിമിക്രി കളിക്കാൻ പോയിട്ട് പാതിരാ നേരത്ത് ഞങ്ങൾ ഹൈക്കോർട്ടിൽ വന്ന് കിടക്കുമായിരുന്നു. കൊച്ചിയിലെ കൊതുകടിയും കൊണ്ട് പാരപ്പറ്റിൽ കിടന്ന് നേരം വെളുപ്പിക്കും. ഭീകരന്മാരായ കൊതുകിൽ നിന്ന് രക്ഷ നേടാൻ അവിടെയുള്ള ചവറുകളൊക്കെ വാരിക്കൂട്ടി കത്തിക്കും. രാത്രി 10:10 അവസാനത്തെ ബോട്ട്. പിറ്റേന്ന് രാവിലെ 7:30 പിന്നെ ബോട്ടുള്ളൂ. അത്രയും നേരം കൊതുകടി കൊണ്ട് കിടക്കാനായിരുന്നു ഞങ്ങളുടെ വിധി. ആ ഒരവസ്ഥയ്ക്ക് മാറ്റം വന്നു. എല്ലാ പണിക്കും ഞാൻ പോയിട്ടുണ്ട്. വാർക്കപ്പണിക്കും മരപ്പണിക്കും പ്ലംബിംഗ് പണിക്കും പെയിന്റിംഗ് പണിക്കും ഒക്കെ ആനപ്പുറത്ത് വെഞ്ചാമരം വീശാനും പോയിട്ടുണ്ട്. എന്നാൽ ഒന്നിലും ഉറച്ചു നിന്നില്ല. എന്നെ പിടിച്ച് രാഷ്ട്രപതിയാക്കിയാലും രക്ഷയില്ല. ഞാൻ മിമിക്രിയിലേക്ക് തന്നെ മടങ്ങും. അതുകൊണ്ട് ഒരു പണിക്കും ഞാൻ അത്ര വില കൊടുത്തില്ല. എഴുത്ത് കൈവശമുണ്ടായിരുന്നതുകൊണ്ട് ധൈര്യമുണ്ടായിരുന്നു. വൺമാൻ ഷോ കാണിക്കാനൊന്നും എനിക്ക് കഴിവില്ലെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. കോട്ടയ നസീർ കത്തി നിൽക്കുന്ന സമയത്താണ് ഞാനൊക്കെ മിമിക്രിയിലേക്ക് വരുന്നത്. പെർഫെക്ഷനോടെ മിമിക്രി ചെയ്യുന്ന ആൾക്കാരുടെ തള്ളിക്കയറ്റം വന്നപ്പോൾ നമ്മളെക്കൊണ്ട് സാധിക്കാത്ത അവസ്ഥയായി. അപ്പോഴും കയ്യിലുള്ളത് എഴുത്താണ്. ബ്ലഫ് മാസ്റ്റേഴ്സ് കണ്ടിട്ടാണ് ദിലീപേട്ടൻ സിനിമയിലേക്ക് വിളിക്കുന്നത്. പാപ്പി അപ്പച്ച, അതായിരുന്നു എന്റെ ആദ്യ സിനിമ. സിനിമയിൽ വരുമെന്നോ സിനിമയിൽ അഭിനയിക്കണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ദൈവം അവയിൽ കുമ്പത്തെന്ന കാസറ്റിൽ പങ്കെടുക്കുക, ഒരു പ്രാവശ്യമെങ്കിലും വിദേശത്ത് പോവുക, മഞ്ജുവാര്യരെ നേരിൽ കാണുക, അതൊക്കെയായിരുന്നു എന്റെ ആഗ്രഹങ്ങൾ. ഞാൻ ആഗ്രഹിച്ചതിനേക്കാളേറെ ദൈവം എനിക്ക് തന്നു. ദേമാവേലി കുമ്പത്തെന്ന കാസറ്റിലേക്ക് നാദൃശ് എന്നെ 2 തവണ വിളിച്ചപ്പോഴും തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല. 3rd പ്രാവശ്യം വിളിച്ചപ്പോഴാണ് അതിൽ പങ്കെടുക്കാൻ പറ്റിയത്. ഒരു പ്രാവശ്യമെങ്കിലും വിദേശത്ത് പോകാൻ ആഗ്രഹിച്ച് ഞാൻ പല രാജ്യങ്ങളിലും പോയി. മഞ്ജു വാര്യരെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച എനിക്ക് മഞ്ജു വാര്യരുടെ കയ്യിൽ നിന്ന് ഒരുപാട് തവണ ഭക്ഷണം വാങ്ങി കഴിക്കാനുള്ള ഭാഗ്യമുണ്ടായി. കട്ടപ്പനയിൽ ഋത്വിക് റോഷൻ എന്ന സിനിമ പോലും ഇങ്ങനെയാവും അങ്ങനെയാവും എന്ന് വിചാരിച്ച് ചെയ്തതല്ല. അന്നും ചെയ്യുമായിരുന്നു ഈ വേഷങ്ങളൊക്കെ, ഇന്നും ചെയ്യും. തരാനാളുണ്ടായില്ല, തന്നതിന് ആദർശയാണ്. എറിയുന്നതെല്ലാം ലക്ഷ്യത്തിൽ കൊള്ളണമെന്നില്ല, ചിലത് കൊള്ളും. ഈ സിനിമയിലാണ് അത് സംഭവിച്ചത്. 2010 ഞാൻ സിനിമയിൽ വരുന്നത്. 2016 ബ്രേക്ക് കിട്ടിയതെന്ന് മാത്രം. ദിലീപാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. ദിലീപ് നിർമ്മിച്ച സിനിമയിൽ തന്നെ ബ്രേക്ക് കിട്ടുക എന്നത് ഒരു നിയോഗമായിരുന്നിരിക്കാം.